SBS മലയാളം റേഡിയോയിൽ ഇനി വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട താരം പത്മശ്രീ ജയറാം ഇന്നിപ്പോൾ SBS മലയാളം റേഡിയോയിൽ അതിഥിയായി എത്തുകയാണ്, തത്സമയം അതിഥിയായി എത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ സിഡ്നിയിൽ എത്തിയിട്ടുണ്ട്. സിഡ്നിയിലെ ഓസിൻ കെയർ എന്ന ജീവകാരുണ്യ സംഘടനയുടെ 20th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ജയറാം സിഡ്നിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ജയറാം ഇപ്പോൾ അതിഥിയായി ചേരുന്നു. നമസ്കാരം ശ്രീ ജയറാം, ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം.
നമസ്കാരം, താങ്ക് യു.
ഒരു നല്ലൊരു തണുപ്പ് കാലത്താണ് ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നത്, എങ്ങനെയുണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ?
വളരെ എന്താ പറയാ, നമ്മുടെ രാവിലെ ഇന്ന് സിഡ്നി എയർപോർട്ടിൽ ഇറങ്ങിയത് തൊട്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് മലയാളികളുടെ ഒരു കൂട്ടായ്മ, അതിനേക്കാൾ ഉപരി ഇത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു പ്രോഗ്രാം വരുന്നു എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാധാരണ ഞങ്ങളെപ്പോലെ സിനിമയിലുള്ളവരൊക്കെ അധികവും സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് പുറം രാജ്യങ്ങളിലേക്ക് വരാറ്. ഞാനും അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു നല്ലൊരു കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിന് പോകുമ്പോൾ മനസ്സിന് കൂടുതൽ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ നല്ല വെറ്റായിട്ടുള്ള ക്ലൈമറ്റും സിഡ്നി കുറച്ചുകൂടി സുന്ദരിയായിരിക്കുന്നു ഈ ചെറിയ മഴയത്ത്.
ഓക്കെ, സാധാരണ എനിക്ക് തോന്നുന്നു ഒരുവിധമുള്ള എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും പലതവണ ഓസ്ട്രേലിയയിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ജയറാമിന് മാത്രം ഇത്രയും കാലം ഒരു അകൽച്ച ഓസ്ട്രേലിയയോട്?
ഇല്ല, ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് വന്നിറങ്ങിയപ്പോ തന്നെ ഈ സംഘാടക സമിതിയിലുള്ള കോഴിക്കോട്ടുകാരനായ സുധീർ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞു, 20 വർഷം മുമ്പ് ഞാൻ തങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അന്ന് വരാൻ സമയമുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ. അതേപോലെ പലപ്പോഴും ഈ പ്രോഗ്രാമിന് വരുന്നവരൊക്കെ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അസൗകര്യം എന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഓസ്ട്രേലിയ ഒന്ന് നേരിൽ കാണുക, അല്ലെ മെൽബോണോ സിഡ്നിയോ ബ്രിസ്ബെയിൻ ഒക്കെ ഒന്ന് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. എപ്പോഴും ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് എപ്പോഴും യാത്ര ചെയ്യുക, ഞാനും ഭാര്യയും എൻ്റെ 2 കുട്ടികളും. അപ്പൊ ഇപ്രാവശ്യം അവരില്ലാതെ വന്നു എന്നുള്ളൊരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം അത് മോന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അവൻ ആദ്യം ചെയ്യുന്നൊരു തമിഴ് ഫിലിം, അതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് ക്ലാസ്സും ഉണ്ട്. അപ്പൊ അത് രണ്ടും, അതുകൊണ്ട് അത് മാത്രമേ ചെറിയ
വിഷമമായിട്ടുള്ളൂ. സന്ദർശനം അതോ ഓസ്ട്രേലിയയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നു?
സിഡ്നി മാത്രം.
ഓക്കെ, അപ്പോ സിഡ്നിയിൽ ഈ ഒരു ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ?
അതെ അതെ അതെ.
ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു എവിടെ പോകുമ്പോഴും പാർവതി, അല്ലെങ്കിൽ താങ്കളെപ്പോഴും അശ്വതി എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ, എപ്പോ എവിടെ പോകുമ്പോഴും കൂടെ ഉണ്ടാകും തോന്നല്ലേ?
ഞങ്ങൾ ഒരുമിച്ചാണ്, കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങള് ഇത്രയും വർഷമായിട്ട് ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ ഏപ്രിൽ മെയ് എന്നുള്ള 2 മാസം ഞാന് ജോലിക്ക് പോകാറില്ല. ഷൂട്ടിങ്ങിന് ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല കല്യാണം
കഴിഞ്ഞിട്ട്.
ആ 2 വർഷം ഞങ്ങൾ എവിടെയെങ്കിലും പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ഇന്ത്യക്ക് അകത്താവാം, കേരളത്തിനകത്താവാം, ഇന്ത്യക്ക് പുറത്താവാം, എവിടെയെങ്കിലും പ്ലാൻ ചെയ്യും. ആ 2 മാസം ഞങ്ങളൊരു 4 പേരും ചേർന്നിട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രോഗം ഞങ്ങൾ കറങ്ങാറുണ്ട്.
പിന്നീടുള്ള സ്റ്റേജ് പരിപാടികൾ വരുമ്പോഴൊക്കെ ഇത്തരം യാത്രകളെ കുറിച്ചുള്ള ഒരുപാട് കഥകളും കൊണ്ടാണല്ലോ ജയറാം തിരിച്ചു വരാറുള്ളത് അല്ലേ?
അതെ അതെ, സ്റ്റേജ് പ്രോഗ്രാം ഞാൻ കഴിഞ്ഞ കുറെ
വർഷങ്ങളായിട്ട് ചാനൽ പ്രോഗ്രാമുകളിലും എല്ലാത്തരം.
അതെ അതെ അതെ.
അപ്പൊ ഓസ്ട്രേലിയ വന്നിറങ്ങിയിട്ട് തുടക്കത്തിൽ വല്ല കഥകളും കിട്ടിയിട്ടുണ്ടോ? അത് ഇനി കണ്ടെത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ.
ഇല്ലില്ല, ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞു വന്നിറങ്ങിയപ്പോ തന്നെ നല്ലൊരു ഓപ്പറ ഹാളിന് മുമ്പിൽ കൂടെ ഒക്കെ നല്ലൊരു ക്രൂയിസ് അവർ അറേഞ്ച് ചെയ്തിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. നമ്മള് ഈ ഇത്തരം യാത്രകൾ ലോകത്തിന്റെ പല ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും സുന്ദരമായിരുന്നു അന്നത്തെ യാത്ര.
ഓ, തീർച്ചയായും. എന്തായാലും ഓസ്ട്രേലിയൻ മലയാളികൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ശ്രീ ജയറാം, താങ്കളെ അഭിമുഖത്തിൽ കിട്ടുമ്പോൾ ഒരു വാർത്താപ്രാധാന്യമുള്ളൊരു കാര്യം ചോദിക്കാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ എന്നോടത് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലും പ്രധാന മാധ്യമങ്ങളിലെല്ലാം വാർത്തയായ ഒരു വിഷയമായിരുന്നു നടനും സംവിധായകനുമായ ശ്രീ പ്രതാപ് പോത്തൻ താങ്കൾക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം താങ്കളെ ആക്രമിക്കുകയുണ്ടായി, താങ്കളെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുകയുണ്ടായി, താങ്കളുടെ പത്മശ്രീ പുരസ്കാരത്തെ പോലും ആക്രമിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം, ഇത്തരമൊരു വിമർശനം താങ്കൾക്കെതിരെ വന്നത്?
അറിയില്ല, അത് വിട്ടേക്കാം. കാരണം അതൊരു മറുപടി പോലെ അർഹിക്കാത്ത ഒന്നാണ്, അതുകൊണ്ടാണ്.
അല്ല, പക്ഷെ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിനകത്ത് ഈ പറഞ്ഞ കാര്യം?
ഒന്നുമില്ല, അത് വിട്ടേക്കാം.
ഓക്കെ ഓക്കെ, സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അത് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകുന്നില്ല. വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് താങ്കളിൽ നിന്ന്
ഇതിലേക്കും പോകാത്ത ആളാണ്.
തീർച്ചയായും ഇത്രയും കാലമായിട്ട് ഒരു വാദത്തിലും പോകാത്ത ഒരാളാണ്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ആ ഒരു തലമുറ, അതിലെല്ലാവരുടെയും മക്കൾ ഇപ്പോൾ സിനിമയിലേക്ക് എത്തുന്നു. പലപ്പോഴും പല ചർച്ചകളിലും വരുന്ന ഒരു കാര്യം, മക്കളെല്ലാം വരുന്നു, മക്കൾ നായകന്മാരാകുന്നു, ഇനി അച്ഛന്മാർക്ക് അവർക്ക് വഴിമാറി കൊടുത്തുകൂടെ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നാറുള്ളത്?
ഇല്ല, ഇപ്പോൾ വഴിമാറി കൊടുത്തൂടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർക്ക് അവർ പുതിയ തലമുറ വളരെ ശക്തമായിട്ട് മലയാളത്തിലും എല്ലാം വന്നു കഴിഞ്ഞു. പുതിയൊരു ജനറേഷൻ വന്നു, അത് ഡയറക്ഷൻ സൈഡിലായാലും ടെക്നിക്കൽ സൈഡിലായാലും അഭിനയിക്കുന്നവരുടെ സൈഡിലായാലും എല്ലാം. പക്ഷേ അതിനു വേണ്ടിയിട്ട് പഴയ ആൾക്കാരെല്ലാവരും മാറി നിന്ന് കൊടുക്കുമെന്ന് പറയുന്നവരോട് എനിക്ക് വലിയ ഇതില്ല. ഇപ്പം എൻ്റെ മകൻ അഭിനയിക്കാൻ വന്ന് പെട്ടെന്ന് അന്ന് തൊട്ട് ഞാൻ വേഗം മാറി നിന്നേക്കാന്ന് പറയുന്നവരോട് എനിക്കിതില്ല. ഇപ്പൊ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡോക്ടർ അയാളുടെ മകനെ പഠിപ്പിച്ച് അയാളുടെ മകൻ MBBS എടുത്ത് ഡോക്ടറായ വഴിക്ക് 50 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന സർവീസ് ഞാൻ മാറ്റിവെച്ചേക്കാന്ന് വിചാരിക്കുന്നതിൽ എനിക്ക് തോന്നില്ല. സർവീസ് ഇസ് ദ ബെസ്റ്റ്. അപ്പോ മമ്മൂട്ടിയെ പോലത്തെ ഒരു നടൻ അദ്ദേഹത്തിന്റെ മകൻ വന്നാലും ഒരുപക്ഷെ ലോകം അല്ലെങ്കിൽ ഏഷ്യ കണ്ട നടന്മാരിൽ ഒരു മികച്ച നടനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എത്രയും കാലം മലയാളികൾ കഴിഞ്ഞ 35 വർഷമായിട്ട് കാണുന്ന അദ്ദേഹത്തെ പോലെയുള്ള വലിയ നടന്മാരൊക്കെ ഇനിയും എത്രയോ കാലം മലയാളികളുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാനും ഒരു പ്രേക്ഷകനെ പോലെ ആഗ്രഹിക്കുന്ന ആളാണ്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ കണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന നടന്മാരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത തലമുറ വന്നാൽ പോലും ഇന്നും എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള അവർ ചെയ്തു പോയ കഥാപാത്രങ്ങളും എല്ലാം എൻ്റെ മനസ്സിലുള്ള, അപ്പോൾ ഒരു മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ഒരു കമലഹാസനായാലും, അപ്പോൾ അവരൊക്കെ ഇപ്പൊ നമുക്ക് നായകന്മാരെ മാറ്റി നിർത്താൻ വേണമെങ്കിൽ അല്ലാതുള്ള മലയാളത്തിലുള്ള നടന്മാരില്ലേ. ഇപ്പോ നമുക്ക് ഒരു ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന് ഇപ്പോ ശാരീരികമായി വയ്യാതെയായി അദ്ദേഹം നമ്മളെ വിട്ടു മാറി നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് പകരക്കാരനായിട്ടൊരാൾ ഇനിയും വന്നിട്ടില്ല ആ പൊസിഷനിലേക്ക്. ഞാൻ തുടക്കകാലത്ത് സിനിമയിൽ വന്ന കാലത്ത് ഞാൻ ചെയ്തിരുന്ന കഥകൾ ഒക്കെ ഒരു ശങ്കരാടി ചേട്ടനുണ്ടാവും, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരുപക്ഷെ എന്റെ അച്ഛനായിരിക്കാം, എന്റെ സുഹൃത്തായിരിക്കാം, എന്റെ അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഏത് സ്ഥലത്തും കൊണ്ട് പ്ലേസ് ചെയ്യാവുന്ന അത്തരം ആക്ടേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോ അത്തരത്തിലുള്ളവർ ഇപ്പോൾ നിലനിൽക്കുന്നവർ ഇനിയും ഒരുപാട് കാലം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകരാണ്.
ഒരുപക്ഷെ അത്തരത്തിലുള്ള ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, അത് അവരെ പോലുള്ള മഹാന്മാരായ നടന്മാർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും മലയാളത്തിൽ ഇപ്പോൾ ഈ കുടുംബ ചിത്രങ്ങൾക്ക് ഒരു പൊതുവിൽ ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നത്.
അങ്ങനെയില്ല, പൊതുവേ ഇപ്പോ എന്റെ അച്ഛനായിട്ട് തിലകൻചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, എന്റെ അച്ഛനായിട്ട് ഇന്നസെന്റ് അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഒരുപാട് പല നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ഇതിലും നെടുമുടിയോട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ചെയ്യുന്ന വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന നടന്മാർ ഇന്ന് കുറവാണ്.
പണ്ട് കാലത്തൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ പഴയ കഴിഞ്ഞ 20 വർഷമായി അല്ലെങ്കിൽ 25 വർഷമായുള്ള നടന്മാർ തമ്മിൽ ഒരുപാട് സൗഹൃദം ഉള്ളപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ളൊരു ഒരു പരസ്പരം മത്സരിച്ച് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല സിനിമകളിൽ ഒരുമിച്ച് വരുമ്പോഴൊക്കെ. ഇപ്പോഴത്തെ ഒരു തലമുറയുമായി നിങ്ങൾ സ്വയം എപ്പോഴെങ്കിലും കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ജയറാം ഏട്ടനൊക്കെ? കാരണം
അല്ല, കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് വരുന്ന കഥകളും ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. എല്ലാം നമ്മൾ ചെയ്തിരുന്ന ടൈപ്പ് ആ അന്നുണ്ടായിരുന്ന 10, 20, 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കഥകളോ അത്തരം കഥാപാത്രങ്ങളോ അങ്ങനത്തെ എല്ലാം മുഴുവൻ. അപ്പൊ അതുകൊണ്ട് കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറ്റം പുതിയ തലമുറ കണ്ടു വളരുന്നതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് കമ്പയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ മറ്റേ നേരത്തെ അങ്ങ് ഉദ്ദേശിച്ച സൗഹൃദം എന്ന് പറയുന്നത് അത് എല്ലാ തലത്തിലും പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ, താങ്കൾക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല, എന്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തുള്ള അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുണ്ടായിരുന്ന ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചിരുന്ന പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ അന്നുണ്ടായിരുന്ന ഓരോ അധ്യാപകരും അടിയെന്നൊക്കെ പറഞ്ഞാൽ രാവിലെ തൊട്ട് എല്ലാ മാഷ്ടർമാരുടെ കയ്യിൽ നിന്നും അടി തല മുതൽ കാലു വരെ കൊണ്ടാലും 4 മണി കഴിഞ്ഞ് സ്കൂളിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ അച്ഛനേക്കാൾ ഞാൻ ബഹുമാനിക്കുന്നത് എന്റെ മാഷ്ടർമാരെയാണ്. അത് അന്നുണ്ടായിരുന്ന ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനും മകനും പോലെ അല്ലെ ജ്യേഷ്ഠ അനുജനും പോലെയൊക്കെയാണ്. ഇന്നൊരുപക്ഷെ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് എല്ലാ തലത്തിലും, അത് ചിലപ്പോൾ ഒരുപക്ഷെ സിനിമയിലുണ്ടാവാം, സിനിമയ്ക്ക് പുറത്തും എല്ലാം ആ സൗഹൃദം ഒരു ഭയങ്കരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ.
ഓക്കേ, അപ്പോൾ തീർച്ചയായും ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം താങ്കൾ പറഞ്ഞു. ഇപ്പോൾ അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള, ഇപ്പോൾ പത്മശ്രീ പുരസ്കാരം നേടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ജയറാമിനോടൊന്നും ഭാവിയിൽ എന്താണ് ഇനി ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിൽ പോലും, ഒരു ക്ലീഷേ ചോദ്യമാണ് എങ്കിൽ പോലും, ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ, ഈ ഇത്രയും കാലഘട്ടത്തിന് ശേഷവുമുള്ള സ്വപ്നങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ, സിനിമയിൽ ഉണ്ടോ?
അല്ല, ഈ ഓരോ പുരസ്കാരം കിട്ടുമ്പോഴും നമുക്ക് അതിന്റെ സന്തോഷങ്ങൾ വലുതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല ഈ വർഷവും കഴിഞ്ഞ വർഷത്തിന്റെ അവസാനവുമായിട്ട് എനിക്ക് കിട്ടിയ രണ്ട് പുരസ്കാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ വലുതാണ്. ഞാൻ ഈ പത്മശ്രീ പോലെ തന്നെ വളരെ വലുതാണ്. കാരണം എൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചെണ്ട എന്ന് പറയുന്ന എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. അത് ഞാൻ പഠിച്ച് അതിൻ്റെ ഏറ്റവും കിട്ടാവുന്നതിൽ പുരസ്കാരങ്ങളിൽ ഏറ്റവും വലുതാണ് കേരള കലാമണ്ഡലത്തിൻ്റെ, അതായത് ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെയാണ്, കേരള കലാമണ്ഡലത്തിൻ്റെ ചെണ്ടയ്ക്കുള്ള പരമോന്നതമായിട്ടുള്ള പുരസ്കാരം ഈ വർഷം എനിക്ക് കിട്ടി. അതേപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെണ്ടയ്ക്കുള്ളൊരു ഫെലോഷിപ്പ് അവാർഡാണ്. അത് രണ്ടും കലാശ്രീ പുരസ്കാരം. ഇത് രണ്ടും എന്നെ തേടി എത്തി എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം എന്നേക്കാൾ ഒരുപാട് 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 വളരെയധികം ഇതിനകത്ത് പ്രവൃത്തി കൊണ്ടും അല്ലാതും പരിചയമുള്ള എത്രയോ പേരുണ്ടായിട്ടും എന്നെ തേടി അത്തരം പുരസ്കാരങ്ങൾ വരുന്നത് ഒരുപക്ഷെ ഞാൻ ആ കലയോട് 100% സിൻസിയറിറ്റി അല്ലെ സിൻസിയറായിട്ട് നിൽക്കുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം എനിക്കത് കൊണ്ടുതരുന്നത്.
തീർച്ചയായും. എന്തായാലും ജയറാം എന്ന് പറയുമ്പോൾ തന്നെ മലയാളിക്ക് മേലേപ്പറമ്പിൽ ആൺവീട്, ചെണ്ട, ആന എന്ന് ഉൾപ്പെടെ മാത്രമേ ഓർക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുള്ളല്ലേ. തീർച്ചയായും. എന്തായാലും
ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇപ്പോ ഓസ്ട്രേലിയയിൽ ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു മലയാളി ഉണ്ടെങ്കിലും അവരെത്ര വർഷമായി ഇവിടെ വന്ന്, 20 25 30 ഇനി എന്ത് പറഞ്ഞാലും അവരുടെ മക്കളൊക്കെ ഇവിടെയായി പഠിക്കുന്നു, എന്ത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് സംസാരിച്ചാലും എന്തെന്നാലും അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് നമ്മുടെ കേരളവും അവിടുത്തെ പാടവും വരമ്പും അമ്പലവും ക്ഷേത്രവും പള്ളിയും അതിൻ്റെ അവർ ജനിച്ചു വളർന്ന അതും അവരെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും പ്രായമായ അച്ഛനും അമ്മയും ബന്ധുക്കളും അല്ലെങ്കിൽ നാട്ടിൽ എത്തിപ്പെടുന്ന ആ സമയവും അല്ലെങ്കിൽ ഓണവും വിഷുവും തിരുവ അത് ഇതൊക്കെ തന്നെയാണ് ഏതൊരു മലയാളിയുടെ മനസ്സിലുള്ളത്. ഇനി ഇവിടെ വന്ന എത്രത്തോളം വലിയ ആളായാലും ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. അപ്പൊ അതേപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഞാനും. എനിക്ക് ഭയങ്കര നഷ്ടം നമ്മുടെ നാടും ഈ ചെണ്ടയും ആനയും ഉത്സവവും ഇതൊക്കെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരുപാട് ഒരുപാട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആഗ്രഹങ്ങളാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ പറയില്ലേ.
അതെ അതെ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ താങ്കളുടെ ചിത്രത്തിൽ പറയുക. തീർച്ചയായും. എന്തായാലും സിഡ്നിയിലുള്ള മലയാളികൾക്കെങ്കിലും കുറഞ്ഞ പക്ഷം അടുത്ത ദിവസം താങ്കളെ നേരിൽ കാണാനും സംസാരിക്കാനും എല്ലാമുള്ള അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജയറാം.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് സിഡ്നിയിലുള്ള 20th evening എനിക്ക് നടക്കുന്ന വെന്യൂ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാനും അറിയില്ല.
സിഡ്നി ബഹായി സെന്റർ, സിൽവർ വാട്ടറിലുള്ള ബഹായി സെന്ററിലാണ് 6:30 പരിപാടി.
ഇതൊരു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഓരോ മലയാളിയും അതിന്റെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് അവർ ചെയ്യുന്നൊരു പുണ്യം കൂടിയാണ്. അല്ലാതെ ഇതൊരു ടിക്കറ്റ് എടുത്തിട്ടുള്ള പ്രോഗ്രാമാണെന്ന് മനസ്സിൽ വിചാരിക്കാതെ അവർ ചെയ്യുന്നൊരു പുണ്യമാണെന്ന് വിചാരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വരിക. വൈകുന്നേരങ്ങൾ സായാഹ്നം 20th വൈകിട്ട് നമുക്ക് നേരിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം. നന്നായിരിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു.
തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ജയറാം.
താങ്ക് യു. താങ്ക് യു സോ മച്ച്. ജയ്ഹിന്ദ്.
തീർച്ചയായും. ജയറാം പറഞ്ഞതുപോലെ 20th ശനിയാഴ്ച വൈകുന്നേരം 6:30 സിഡ്നി സിൽവർ വാട്ടറിലുള്ള ബഹായ് സെന്ററിൽ ഓസിൻ കെയറിന്റെ 20th വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്.
SBS റേഡിയോ, സ്വതന്ത്രം, സമഗ്രം, സമീപം.